السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. أما بعد، سهودرنا برشد القرآن لي نالبتي والنامة സൂറത്ത് ഫുസ്സിലത്തിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിൽ 40 ആയത്തുകളുടെ വിശദീകരണമാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത്. അടുത്ത ആയത്തുകൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന കഫറു ബിദ്ദിക്രി ലമ്മാ ജാഅഹും വഇന്നഹു ലകിതാബുൻ അസീസ് لا يأتيه الباطل من بين يديه ولا من خلفه تنزيل من حكيم حميد. إن الذين كفروا بالذكر أرانا نشهدت بالذكر إي ذكرنا نشهدت هذا هو أي البودنة قرآن نشهدت ലമ്മ ജാഅഹും അതവർക്ക് വന്നു കിട്ടിയപ്പോൾ. വഇന്നഹു ലകിതാബുൻ അസീസ് ഇത് അസീസായ ഒരു കിതാബാണ്, അഥവാ ഒരു തെറ്റും കടന്നുകൂടാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ സംരക്ഷിക്കപ്പെട്ട ഉന്നത സ്ഥാനത്തുള്ള ഗ്രന്ഥമാണ്. ലാ യാതീഹിൽ ബാത്തിലു, ബാത്തിൽ വ്യർത്ഥമായത് തെറ്റായത് അതിലേക്ക് വന്നു ചേരുകയില്ല. മിൻ ബൈനി യദൈഹി അതിൻ്റെ മുൻഭാഗത്തുകൂടെയോ, വല മിൻ ഖൽഫിഹി അതിൻ്റെ പിൻഭാഗത്തുകൂടെയോ വരികയില്ല. തൻസീലുൻ മിൻ ഹകീമിൻ ഹമീദ്, തൻസീലുൻ ഇത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു, മിൻ ഹകീമിൻ ഹമീദ് ഹകീമും ഹമീദുമായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാണ്, ഏറ്റവും യുക്തിയുള്ള അതുപോലെ എല്ലാ ശ്രുതികൾക്ക് അർഹനായ റബ്ബിങ്കിൽ നിന്ന് അവതീർണമായതാണിത്. ഇന്നൽ ലദീന കഫറു ബിദ്ദിക്രി ലമ്മാ ജാഅഹും വഇന്നഹു ലകിതാബുൻ അസീസ് ഈ ദിക്ർ വന്നെത്തിയപ്പോൾ അതിനെ നിഷേധിച്ചവർ. ഖുർആനെ അള്ളാഹു അവൻ്റെ കിതാബിൽ പലയിടങ്ങളിൽ വിശേഷിപ്പിച്ചിട്ടുള്ള വിശേഷണമാണ് അദ്ദിഖർ എന്നത്. ഇത് ഓർമ്മപ്പെടുത്തലാണ്, ഉത്ബോധനമാണ്. അതുപോലെ ഇത് അറിയപ്പെടുന്ന ശ്രുതി കേൾക്കപ്പെടുന്ന കാര്യമാണ്. അതാണ് സൂറത്തുൽ അംബിയായിൽ അല്ലാഹു പറഞ്ഞത്, ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുകും, നാം നിങ്ങൾക്ക് ഒരു കിതാബ് ഇറക്കി തന്നിരിക്കുന്നു. ഫീഹി ദിക്റുകും അതിലാണ് നിങ്ങളുടെ ദിക്ർ ഉള്ളത്. ഒരാൾക്ക് അയാളെക്കുറിച്ച് നല്ല പേര് കേൾക്കപ്പെടുക, അതിന് എന്തു പറയും? ദിക്ർ എന്ന് പറയും. നല്ല ശ്രുതി ഒരാളെ കുറിച്ച് കേൾക്കപ്പെടുക അതിന് അദ്ദിഖർ എന്ന് പറയും. അതുകൊണ്ടാണ് ആ ആയത്ത് സൂറത്തുൽ അംബിയായിലെ ആയത്തിന്റെ തഫ്സീറിൽ മുൻഗാമികൾ പറഞ്ഞത്, ലഖദ് അൻസൽനാ ഇലൈക്കും ഫീ കിതാബം ഫീഹി ദിക്റുകും, നിങ്ങളിലേക്ക് ഇതാ ഒരു കിതാബ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഫീഹി ദിക്റുകും അതിനാണ് നിങ്ങളുടെ ദിക്ർ ഉള്ളത് എന്നതിന് അവർ വിശദീകരിച്ചത് കാണാം. ഫീഹി ഷറഫുകും അതിനാണ് നിങ്ങളുടെ എല്ലാ ഷറഫും ഉള്ളത്. എന്താണ് ഷറഫ് എന്ന? ഒരാളുടെ ഔന്നത്യവും ഒരാളുടെ അന്തസ്സും സൽകീർത്തിയും ഒക്കെ അതിലാണുള്ളത്. അഥവാ ഈ കിതാബ് ആര് മുറുകെ പിടിച്ചോ അവർക്ക് നല്ല ദിക്റുണ്ടാകും, അവർക്ക് നല്ല പേരുണ്ടാകും. അതുകൊണ്ടാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ ليرفع بهذا الكتاب أقواما ويضع به آخرين. الله ഈ കിതാബ് കൊണ്ട് പല ആളുകളെയും ഉയർത്തുന്നതാണ്, പലരെയും അള്ളാഹു ഈ കിതാബ് കൊണ്ട് താഴ്ത്തുന്നതാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു നാട്ടിൻ്റെ ഭരണം ഏൽപ്പിച്ചു പോയ ഒരാളെ മറ്റൊരു വഴിയിൽ വെച്ച് കണ്ടപ്പോൾ, ഉസ്മാൻ എന്ന സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ, ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു, നിങ്ങൾ അവിടെ ആരെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്? അദ്ദേഹം പറഞ്ഞു, ഇബ്നു അബ്സ, ഞാൻ ഇബ്നു അബ്സ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. ഉമർ ബിൻ ഖത്താബ് ചോദിച്ചു, മാൻ ഇബ്നു അബ്സ, ആരാണ് ഇബ്നു അബ്സ? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു മൗല ആയ ആളാണ്, അടിമയായിരുന്ന ആൾക്കാണ് മൗല എന്ന് പറയുക. അടിമയായിരുന്ന പിന്നീട് മോചിപ്പിക്കപ്പെട്ട ആൾക്ക് മൗല എന്ന് പറയും. അമർ ചോദിച്ചു, വല്ലൈച്ച അലൈഹി മൗല, നിങ്ങളൊരു മൗല, ഒരു അടിമയായിരുന്ന ആളെ അവരുടെ മേൽ അധികാരമേൽപ്പിച്ചോ? കാരണം പൊതുവെ അടിമകളായിരുന്നവർ അവർക്ക് പഠനത്തിനും അതുപോലെ ആളുകളെ നിയന്ത്രിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ പൊതുവെ പിന്നോട്ടായിരിക്കും, അവർക്കതിനുള്ള അവസരം ഉണ്ടായിരിക്കുകയില്ല പൊതുവെ. അദ്ദേഹം പറഞ്ഞു, ഇന്നഹു ഖാരിഉ ബിൽ ഖുർആൻ, ഖാരിഉ ലിൽ ഖുർആൻ, അദ്ദേഹം ഖുർആൻ പഠിച്ചാണ്. വആലിമുൻ ബിൽ ഫറായിദ്, അദ്ദേഹം ഫറായിദ് പഠിച്ചാണ്. ഫറായിദ് എന്നതിന് രണ്ട് അർത്ഥമുണ്ട്. ഒന്ന്, ഇൽമിന്റെ ഫരീദത്തായ കാര്യങ്ങൾ അഥവാ സുപ്രധാനമായ വിജ്ഞാനങ്ങൾ എന്നതാണ് ഒരർത്ഥം. മറ്റൊരർത്ഥം, അത് ഇൽമുൽ ഫറായിദ് അഥവാ ഇൽമുൽ മീറാസ്, അനന്തരാവകാശ നിയമങ്ങളാണ്. ഈ രണ്ടർത്ഥവും അവിടെ ഉദ്ദേശിക്കപ്പെടാം, അല്ലാഹു അലം. അദ്ദേഹം ഖുർആൻ പഠിച്ച ആളാണ്, അതുപോലെ ഫറായിദ് പഠിച്ച ആളാണ്. ഇത് കേട്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബ് അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. ഇപ്പോഴാണ് ഉമർ ഈ ഹദീസ് പറയുന്നത്, അല്ലാഹു ഈ കിതാബ് കൊണ്ട് പലരെയും ഉയർത്തുകയും പലരെയും താഴ്ത്തുകയും ചെയ്യും. കാരണം ഇദ്ദേഹത്തെ ഒരു അതുപോലൊരു സ്ഥാനത്തെത്താൻ പൊതുവെ സാധ്യതയില്ലാത്ത ആളായിരുന്നു, പക്ഷേ ഇൽമു കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ അദ്ദേഹത്തെ ഉയർത്തി. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു നിങ്ങളിലെ മുഅ്മിനുകളെ ഉയർത്തുന്നതാണ്. വല്ലദീന ഊതുൽ ഇൽമ, അറിവ് നൽകപ്പെട്ടവരെ അള്ളാഹു ഉയർത്തുന്നതാണ്. ദറജാത്ത്, പല പദവികൾ അള്ളാഹു ഉയർത്തുന്നതാണ്. ഈ ഖുർആനാണ് മതവിജ്ഞാനങ്ങളുടെ മുഴുവൻ അടിത്തറ. ഈ ഖുർആനിൽ ഇല്ലാത്ത ഒരു വിജ്ഞാനവുമില്ല, അതിൽ സൂചിപ്പിക്കപ്പെടാത്ത ഒരു വിജ്ഞാനവുമില്ല. ദീനിന്റെ ഏതേത് വിജ്ഞാനങ്ങളുണ്ടോ ഖുർആനിൽ അതിലേക്ക് അതിൻ്റെ അടിസ്ഥാന പാഠങ്ങളുണ്ട്, അതിൻ്റെ അടിസ്ഥാന പാഠങ്ങളുണ്ട്. അത് മനസ്സിലായവർക്ക് മനസ്സിലായി, അത് മനസ്സിലായവർക്ക് അത് മനസ്സിലാകും. അപ്പൊ നോക്കൂ, ഇതിന് അള്ളാഹു അദ്ദിഖർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇത് ഉത്ബോധനമാണ്, ഓർമ്മപ്പെടുത്തലാണ്. അതുപോലെ ഇത് മുറുകെ പിടിച്ചവർക്ക് ദിഖറാണ്, അവരുടെ ദിഖർ അത് മുഖേന ഉയരുന്നതാണ്. അതുകൊണ്ടാണ് അതിന് ഷറഫ് എന്ന് മുൻഗാമികൾ വിശദീകരണം പറഞ്ഞിട്ടുള്ളത്. ഇന്നല്ലദീന കഫറു ബിദ്ദിഖ്രി, ഈ ദിഖറിനെ ആര് നിഷേധിച്ചുവോ, ലമ്മാ ജാഅഹും, അത് വന്നെത്തിയപ്പോൾ, ഈ ദിഖറിനെ നിഷേധിച്ചവൻ, ഖുർആനിനെ നിഷേധിച്ചവൻ, അവന്റെ ഇഹപര സൗഭാഗ്യം, ഈ ലോകത്തെയും പരലോകത്തെയും സൗഭാഗ്യം അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു, അവൻ തന്നെ തന്നെ നാശത്തിൽ അകപ്പെടുത്തി. കാരണം ഈ കിതാബ് ഇന്നഹു ലകിതാബുൻ അസീസ്, ദ അസീസായ കിതാബാണ്, ഇതൊരു അസീസായ കിതാബാണ്. അഥവാ അസീസ് എന്നത് ഏതർത്ഥത്തിൽ പറയും, അങ്ങേറ്റം വിലമതിക്കുന്ന, അതുപോലെ മനീയായ, ഒരു നിലക്കും ഒരാൾക്കും തൊടാൻ സാധിക്കാത്ത, അഥവാ എങ്ങനെ തൊടാൻ സാധിക്കാത്തത്, എന്തെങ്കിലും അതിൽ കൂട്ടിക്കലർത്താനോ അതിൽ നിന്ന് വല്ലതും ഒഴിവാക്കാനോ സാധിക്കാത്ത രൂപത്തിൽ അസീസായ ഗ്രന്ഥമാണിത്, അള്ളാഹുവിന്റെ കലാമാണിത്. ലാ യാതീഹിൽ ബാത്തിൽ, ഇതിൽ ബാത്തിൽ കടന്നുകൂടുകയില്ല. ഒരു ബാത്തിൽ കടന്നുകൂടുക, ഹഖിന്റെ വിപരീതമാണ് ബാത്തിൽ, തെറ്റ്, ഒരു വ്യർത്ഥമായ കാര്യം, ഒരബദ്ധം വരികയില്ല. മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫി, മുൻഭാഗത്തുകൂടെയോ പിൻഭാഗത്തുകൂടെയോ കടന്നു വരികയില്ല. പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാം. അഥവാ ഇതിൽ നിന്ന് വല്ലതും എടുത്തുകൊണ്ടുപോകാൻ ഒരാൾക്കും സാധിക്കുകയില്ല. വല്ലതും ഇതിൽ കൂട്ടിച്ചേർക്കാനും ഒരാൾക്കും സാധിക്കുകയില്ല. ജിന്നിലോ ഇൻസിലോ പെട്ട പിശാചുക്കൾക്ക് അത് സാധ്യമല്ല. ജിന്നിലോ ഇൻസിലോ പെട്ട പിശാചുക്കൾക്ക് ഒരിക്കലും അത് സാധ്യമല്ല. അതുകൊണ്ടാണ് നോക്കൂ, അള്ളാഹുവിൻ്റെ ഈ ഗ്രന്ഥം ഇതുപോലെ അവതരിപ്പിക്കപ്പെട്ടതെങ്ങനെയാണോ അതുപോലെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഈ ഖുർആൻ, ഈ ഖുർആൻ അത് എത്ര വലിയ അത്ഭുതമാണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. എത്ര വലിയ അത്ഭുതമാണത്, എത്ര വലിയ അത്ഭുതമാണ്. മറ്റുള്ള ജനങ്ങൾ വേദഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞ് അവർ മനസ്സിലാക്കുന്ന കിതാബുകളുടെ സ്ഥിതി എന്താ, എന്താണ് അതിൻ്റെ സ്ഥിതി? അത് അവതരിപ്പിക്കപ്പെട്ട ഭാഷയിൽ എവിടെ നിലനിൽക്കുന്നു? എന്നാൽ അള്ളാഹുവിൻ്റെ ഖുർആൻ അത് അവതരിപ്പിക്കപ്പെട്ടതുപോലെ റബ്ബു സുബ്ഹാനഹു വതആല സംരക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ചില ഹദീസുകളിൽ വന്നത് ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് വെള്ളം കൊണ്ട് മായ്ച്ചു കളയാൻ സാധിക്കാത്തതാണ്. ചില ഹദീസുകളിൽ വന്നത് കാണാം, ഇത് വെള്ളം കൊണ്ട് മായ്ച്ചു കളയാൻ സാധിക്കാത്തത്. ആർക്കാണത് മായ്ച്ചു കളയാൻ സാധിക്കുക? ആർക്കിത് മായ്ച്ചു കളയാൻ സാധിക്കും? ഓരോ ദിവസവും, ഓരോ ദിവസവും എത്രയെത്ര ഖുർആനാണ് അച്ചടിക്കപ്പെടുന്നത്, ഓരോ ദിവസവും കോടാനുകോടി മുസ്ഹാഫുകൾ, കോടാനുകോടി മുസ്ഹാഫുകൾ ലോകത്ത് നിലനിൽക്കുന്നു. അതുപോലെ എത്രയോ ആളുകളുടെ ഹൃദയങ്ങളിൽ ഈ ഖുർആൻ മഹ്ഫൂദാണ്. അത് പഠിക്കുന്ന ആളുകൾ, എല്ലാ ആളുകളും അതിലുണ്ട്. ചെറിയ കുട്ടികൾ പഠിക്കുന്നു, വൃദ്ധന്മാരായ ആളുകൾ പഠിക്കുന്നു, പാവങ്ങൾ പഠിക്കുന്നു, പണക്കാർ പഠിക്കുന്നു, എല്ലാ ഭാഷക്കാരും പഠിക്കുന്നു. എല്ലാ ഭാഷക്കാരും അത് അവതരിപ്പിക്കപ്പെട്ടത് എങ്ങനെയോ അങ്ങനെ. എന്നാൽ നോക്കൂ മറ്റുള്ള ഗ്രന്ഥങ്ങളുടെ സ്ഥിതി എന്താ, അത് അതിൻ്റെ അത് ഏത് ഭാഷയിലാണോ അള്ളാഹു അവതരിപ്പിച്ചത് അതിൽ നിന്ന് പരിഭാഷപ്പെടുത്തപ്പെട്ടു, പിന്നെയും പരിഭാഷപ്പെടുത്തപ്പെട്ടു, പിന്നെയും അതിൽ നിന്ന് പരിഭാഷപ്പെടുത്തപ്പെട്ടു. അതാണ് അത് അതിൻ്റെ അനുയായികളുടെ കൈകളിലുള്ളത്. ആരാണത് മനഃപ്പാഠമാക്കുന്നത്? ഇല്ല. എവിടെയാണത് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്? ഇല്ല. ഈ ഖുർആൻ പോലൊരു ഗ്രന്ഥം അത് കാണിച്ചു തരാൻ ഒരാൾക്കും സാധ്യമല്ല. ഇത് അള്ളാഹുവിന്റെ കലാമാണ്. ഇത് സുദൂറിലും സുതൂറിലും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഹൃദയങ്ങളിലും അതുപോലെ പേജുകളിലും അള്ളാഹു സംരക്ഷിച്ചിരിക്കുന്നു. ഒരാൾക്കും ഇതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ ഇതിൽ നിന്ന് വല്ലതും എടുത്തു നീക്കാനോ സാധ്യമല്ല. ഇതുപോലൊന്ന് കൊണ്ടുവരാൻ ഒരാൾക്കും സാധ്യമല്ല. لا يأتيه الباطل من بين يديه ولا من خلفه ഇതിന്റെ മുൻഭാഗത്തൂടെയോ പിൻഭാഗത്തൂടെയോ ഒരബദ്ധവും ഇതിൽ വരികയില്ല, ഇതിന്റെ പദങ്ങളിൽ വരികയില്ല, ഇതിന്റെ ആശയത്തിലും വരികയില്ല. പദങ്ങളിൽ വരികയില്ല, അതുപോലെ ഇതിന്റെ ആശയത്തിൽ വരികയില്ല. കാരണം ഇതിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിരിക്കും. ഇന്ന നഹ്നു നസ്സൽന ദിക്റ വ ഇന്ന ലഹു ലഹാഫിദൂൻ. നാമാണ് ഈ ദിക്റിനെ അവതരിപ്പിച്ചത്, ഇതിനെ നാം സംരക്ഷിക്കുന്നതാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ ഇതിന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു. മറ്റുള്ള ഭാഷകളിൽ എഴുതപ്പെട്ട ഏതാനും മറ്റുള്ള കിതാബുകൾ നിങ്ങൾ നോക്കൂ, സാഹിത്യകൃതികൾ ഒരു 100 അല്ലെങ്കിൽ 150 വർഷം മുൻപ് എഴുതപ്പെട്ട സാഹിത്യകൃതികൾ ഇന്നൊരാൾക്ക് വായിക്കണമെങ്കിൽ അവൻ അറിയുന്ന ഭാഷയായിരിക്കും, എന്നാലും അതിന് പ്രത്യേകം ഒരു ഡിക്ഷണറി എടുത്തു വെക്കേണ്ടി വരും. എന്തിനാണത്, അന്ന് ഉപയോഗിച്ച ഈ പദം ഇന്ന് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നറിയാൻ, അന്ന് ഇദ്ദേഹം എഴുതിയ കാലത്ത് ഉപയോഗിച്ച പദം ഇന്നെന്തിനാണ് ഉപയോഗിക്കുന്നത്, കാരണം അത് കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു. അങ്ങനെ ഒരു പ്രയോഗം ഇന്ന് ആ ഭാഷയിൽ ആളുകൾ നടത്തുന്നില്ല. എന്നാൽ ഈ ഖുർആൻ ഇത് അത്ഭുതകരമായി റബ്ബ് സുബ്ഹാനഹു വതആല നിലനിർത്തിയിരിക്കുന്നു. ലാ യാതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലു മിൻ ഹകീമിൻ ഹമീദ്. കാരണം ഇത് ഹക്കീമും ഹമീദുമായ അള്ളാഹുവിങ്കിൽ നിന്ന് അവതീർണമായതാണ്. തൻസീലുൻ എന്ന് പറഞ്ഞാൽ ഇത് താഴേക്കിറങ്ങിയതാ, റബ്ബ് ഏഴാകാശങ്ങൾക്ക് മുകളിലാണുള്ളത് എന്നതിനുള്ള തെളിവുകളിലൊന്നാണ് ഖുർആനെ കുറിച്ച് അവൻ നസ്സല തൻസീൽ എന്നൊക്കെ പ്രയോഗിച്ചത്. കാരണം ആ പദങ്ങളുടെ അർത്ഥം താഴേക്കിറങ്ങിയത് എന്നാണ്, അവതരിച്ചത്. കാരണം അള്ളാഹു ഏഴാകാശങ്ങൾക്ക് മുകളിലുള്ളവൻ, അവൻ സർവ സൃഷ്ടികൾക്കും മുകളിലാണ്. തൻസീലു മിൻ ഹക്കീമിൻ ഹമീദ്, ഹക്കീമായ റബ്ബിങ്കൽ നിന്നാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത്. എന്താണ് ഹക്കീം എന്നാൽ അങ്ങേയറ്റത്തെ ഹിക്മത്തുള്ളവനാണ്. എന്താണ് ഹിക്മത്ത് എന്നാൽ വദഉ ശൈഇ ഫീ മൗദിഇ, ഓരോന്നും അതിന്റെ സ്ഥാനത്ത് വെക്കലാണ്. എല്ലാം അതിന്റെ സ്ഥാനത്താണ്. ഒരബദ്ധം പോലുമില്ല, ഒരബദ്ധം പോലും ഈ ഖുർആനിലില്ല. ഈ ഖുർആനാകട്ടെ ഒറ്റയടിക്ക് അവതരിപ്പിക്കപ്പെട്ടതല്ല, മറിച്ച് ഓരോ സന്ദർഭത്തിൽ പല സന്ദർഭത്തിൽ സന്ദർഭത്തിനനുസരിച്ച് അള്ളാഹു അവതരിപ്പിച്ചത്. എന്നിട്ട് നോക്കൂ, 23 വർഷങ്ങൾ കൊണ്ട് ക്രോഡീകരിക്കപ്പെട്ട ഈ ഗ്രന്ഥം അത് ഒരു ഒരു രണ്ട് ചട്ടക്കകത്താക്കിയപ്പോൾ എവിടെയെങ്കിലും ഒരു അബദ്ധം? കാരണം ഈ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അധികാരമോ അല്ലെങ്കിൽ ശക്തിയോ ആ രൂപത്തിൽ സൈന്യമോ ഒന്നുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അടിച്ചമർത്തപ്പെട്ട കാലത്ത് അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളും ഈ ഖുർആനിലുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അധികാരം ലഭിച്ചതിന് ശേഷം, മുസ്ലിമീങ്ങൾക്ക് ശക്തി ലഭിച്ചതിന് ശേഷം അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളും സൂറത്തുകളും ഈ ഖുർആനിലുണ്ട്. എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം, എവിടെയെങ്കിലും ഒരു വൈരുദ്ധ്യം ഇല്ല. ഒരു സ്ഥലത്ത് പറഞ്ഞതിനെതിർ വേറൊരു സ്ഥലത്ത് ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഇത് സാഹിത്യ സമ്പുഷ്ടമാണ്. അതോടൊപ്പം ഇതിൽ ആശയങ്ങൾ ഏറ്റവും ഉന്നതമാണ്. ഈ ഖുർആനിൽ കഥകളുണ്ട്, ചരിത്രമുണ്ട്. ഈ ഖുർആനിൽ വിശ്വാസം പറഞ്ഞിട്ടുണ്ട്. ഈ ഖുർആനിൽ സ്വഭാവമര്യാദകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഖുർആനിൽ ഇബാദത്തുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നിസ്കാരത്തെ കുറിച്ചുണ്ട്, തയമ്മുമിനെ കുറിച്ചുണ്ട്, വുദൂഇനെ കുറിച്ചുണ്ട്, അനന്തര സ്വത്തിനെ കുറിച്ചുണ്ട്, യുദ്ധ നിയമങ്ങളെ കുറിച്ചുണ്ട്, വിവാഹത്തെ കുറിച്ചുണ്ട്, തലാഖിനെ കുറിച്ചുണ്ട്. എന്നാൽ ഒരിടത്തുപോലും ഒരു കെട്ടുപണഞ്ഞു കിടക്കുന്ന അവസ്ഥ ഈ ഖുർആനിലല്ല, ഈ ഖുർആനിലല്ല. മറിച്ച് ഇത് അള്ളാഹു എളുപ്പമാക്കിയിരിക്കുന്നു. ഇത് അള്ളാഹു എളുപ്പം, ഇതോടൊപ്പം ഈ വിഷയങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കെ ഇത് എളുപ്പമാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ ഖുർആൻ നാം പഠിക്കാൻ എളുപ്പമാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, ആരുണ്ട് പഠിക്കാൻ എന്ന് അള്ളാഹു ചോദിച്ചിരിക്കുന്നു. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഖുർആനീയമായ വിജ്ഞാനങ്ങൾ, ഖുർആനുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങൾ, ഖുർആന്റെ തഫ്സീർ, അതുപോലെ ഉലൂമുൽ ഖുർആൻ എന്ന് പറയും, ഖുർആനുമായി ബന്ധപ്പെട്ട ധാരാളം വിജ്ഞാന ശാഖകളുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, വിജ്ഞാനങ്ങളിൽ ഏറ്റവും എളുപ്പം ഈ വിജ്ഞാനങ്ങളാണ്, വിജ്ഞാനങ്ങളിൽ ഏറ്റവും എളുപ്പം ഈ വിജ്ഞാനമാണ്, ഖുർആനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിജ്ഞാനങ്ങൾ. ബറക്കത്തുള്ള ഗ്രന്ഥമാണ്, ബറക്കത്തുള്ള ഗ്രന്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയത് തന്നെ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ദുനിയാവ് നാം സമൃദ്ധമായി നൽകിയവരിലേക്ക് ഓ നബിയെ താങ്കളുടെ കണ്ണുകൾ താങ്കളയക്കരുത് എന്ന് പറഞ്ഞ ആയത്തുകളുടെ തൊട്ടടുത്ത് അള്ളാഹു പറഞ്ഞു, വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം. ഓ നബിയെ താങ്കൾക്ക് നാം ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹ നൽകിയിട്ടുണ്ട്, വൽ ഖുർആനൽ അദീം, ഈ മഹത്തരമായ ഖുർആൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് നാം നൽകിയ ദുനിയാവിന്റെ പളപളപ്പിലേക്ക് നോക്കരുത്. അത് അതിനാണ് ഖുർആൻ പണ്ഡിതന്മാർ എന്തു പറയാനുള്ളത്, അൽ ഇസ്തിഗ്നാഉ ബിൽ ഖുർആൻ അഥവാ ഖുർആൻ കൊണ്ടുള്ള ധന്യതയാണ്. ഒരുവൻ അള്ളാഹു ഖുർആൻ പഠിക്കാൻ തൗഫീഖ് ചെയ്തിട്ടുണ്ടോ, ദുനിയാവിൽ അവന് എന്ത് കിട്ടിയിട്ടില്ലെങ്കിലും യഥാർത്ഥത്തിൽ പ്രശ്നമില്ല. ഖുർആൻ കൊണ്ടുള്ള ഗിന, ആ ഐശ്വര്യവും ആ പര്യാപ്തതയും അവർ ലഭിച്ചിരിക്കുന്നു. കാരണം ഇത് മുബാറക്കായ ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇവിടെ നിന്ന് ആരെങ്കിലും ഒരു അടുത്ത പ്രദേശത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു, അവിടെ പോയി രണ്ട് ഒട്ടകങ്ങൾ ഒരു തെറ്റൊരു തിന്മ പ്രവർത്തിക്കാതെ, ഒരു കുടുംബബന്ധവും മുറിക്കാതെ രണ്ടൊട്ടകങ്ങളെ ലഭിക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? സഹാബിച്ച് പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് എല്ലാവർക്കും അതിഷ്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഈ മസ്ജിദിൽ അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് രണ്ട് ആയത്തുകൾ പഠിക്കുന്നതാണ് രണ്ട് ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമം. മൂന്ന് പഠിക്കുന്നത് മൂന്നെണ്ണം ലഭിക്കുന്നതിനേക്കാൾ, എണ്ണത്തിന്റെ അത്രയും ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ, വലിയ മുന്തിയ നിറം ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണ്. അള്ളാഹുവിന്റെ കലാമത് ഹെഫ്ളാക്കി നോക്കൂ, പഠിച്ചു നോക്കൂ, അതിന്റെ തഫ്സീർ മനസ്സിലാക്കി നോക്കൂ, എല്ലാ ബറക്കത്തും എല്ലാ രൂപത്തിലുള്ള ബറക്കത്തും നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഖുർആൻ അത് പഠിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത് റബ്ബിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവിന്റെ കലാമിന്റെ ശ്രേഷ്ഠത എന്താ? സൃഷ്ടികളെക്കാൾ അള്ളാഹുവിന്റെ ശ്രേഷ്ഠത എന്തുണ്ട്? അതാണ് ബാക്കി എല്ലാ വർത്തമാനങ്ങളെക്കാൾ അള്ളാഹുവിന്റെ കലാമിന്റെ ശ്രേഷ്ഠത. ഇത് റബ്ബിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സംസാരമാണ്, റബ്ബിന്റെ സംസാരമാണിത്. അള്ളാഹുവിന്റെ സംസാരം ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ കലാം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ആയത്തുകൾ അഥവാ മുഅ്ജിസത്ത് എന്ന് നമ്മൾ പറയാറുള്ള ദൃഷ്ടാന്തങ്ങൾ, അതിൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ദൃഷ്ടാന്തമാണിത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സത്യദൂതനാണ്, അള്ളാഹു നിയോഗിച്ച റസൂലാണ് എന്നതിനുള്ള തെളിവാണ് ഈ ഖുർആൻ. എന്നും നിലനിൽക്കുന്നത്, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നത്, അള്ളാഹു ഇത് ഉയർത്തിക്കളയുന്നത് വരെ. അന്ത്യദിനം അടുത്താൽ അള്ളാഹു ഇത് ഉയർത്തിക്കളയും. ഒരാളുടെ ഹൃദയത്തിലും പിന്നെ അത് ഉണ്ടാവുകയില്ല. ഒരു മുസ്ഹഫ് തുറന്നു നോക്കിയാലും അതിന്റെ പേജുകളിൽ പിന്നെ ഖുർആൻ കാണുകയില്ല. അതിനു മുമ്പ് ഇത് പഠിച്ചു വെക്കുക, അതിനു മുൻപ് ഇത് പഠിച്ചു വെക്കുക, അള്ളാഹുവിന്റെ കലാം അത് പഠിക്കുക. لا يأتيه الباطل من بين يديه ولا من خلفه تنزيل من حكيم حميد حميدا يتوم الا സ്തുതികൾക്കും അർഹനായ റബ്ബിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട അവനിൽ നിന്ന് ഇറങ്ങിയതാണ് ഇത്. നോക്കൂ ആയത്ത്, ما يقال لك الا ما قد قيل للرسل من قبلك ان ربك لذو مغفرة وذو عقاب اليم ما يقال لك ഉനബിയെ താങ്കളോട് പറയപ്പെടുന്നില്ല. മാ യുഖാലു ലക ഇല്ലാ മാ ഖദ് ഖീല, എന്താണോ പറയപ്പെട്ടത് അതല്ലാതെ. ആരോട്? ലിർറുസുലി, റസൂലുകളോട്. മിൻ ഖബ്ലിക്, നബിയെ താങ്കൾക്ക് മുൻപുള്ള റസൂലുകളോട് എന്ത് പറയപ്പെട്ടോ അത് മാത്രമാണ് താങ്കളോട് പറയപ്പെടുന്നത്. ഇന്ന റബ്ബക, ഉനബിയെ താങ്കളുടെ റബ്ബ്, ലദു മഗ്ഫറ, അവൻ മഗ്ഫിറത്തുള്ളവനാണ്, അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ്. വദു ഇഖാബിൻ അലീം, അവൻ കഠിന ശിക്ഷ അത് ശിക്ഷിക്കുന്നവനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്ന റബ്ബിന്റെ വാക്കുകളിലൊന്നാണിത്. നബിയെ താങ്കളോട് എന്തു പറയപ്പെട്ടിട്ടുണ്ടോ അത് താങ്കൾക്ക് മുൻപുള്ള നബിമാരോടും പറയപ്പെട്ടിട്ടുള്ളത് മാത്രമാണ്. അത് രണ്ട് രൂപത്തിൽ അതിന് വ്യാഖ്യാനം വന്നിട്ടുണ്ട്. രണ്ടും പരസ്പരം എതിരായ വ്യാഖ്യാനങ്ങളല്ല, മറിച്ച് രണ്ടും പരസ്പര പൂരകങ്ങളാണ്, രണ്ടും ശരിയാണ്. ഒന്ന്, നബിമാർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അടിസ്ഥാന ആശയം അത് എല്ലാ നബിമാർക്കും ഒന്നാണ്, ഒരേ കാര്യമാണ്. ഏതുപോലെ വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലൈ നശറക്ത ലയഹ്ബത്ത അമലുക വലതകൂനന്ന മിൽ ഖാസിരീൻ. നബിയെ താങ്കൾക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു, താങ്കൾക്ക് മുൻപുള്ള നബിമാർക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു. എന്താണ് ലഇൻ അശ്റക്ത, താങ്കൾ എങ്ങാനും അല്ലാഹുവിൽ പങ്കുചേർത്താൽ, ലയഹ്ബത്തന്ന അമലുക, നിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും തകർന്നു പോകും. വലതകൂനന്ന മിൽ ഖാസിരീൻ, ഈ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. താങ്കൾക്കും താങ്കളുടെ മുമ്പുള്ള നബിമാർക്കും വഹി നൽകിയ കാര്യമാണിത് എന്ന് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറഞ്ഞു. എല്ലാ നബിമാർക്കും ഒരുപോലെ നൽകപ്പെട്ട ദീനിന്റെ അടിസ്ഥാന പാഠങ്ങളുണ്ട്. ഏതുപോലെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന കൽപ്പന പോലെ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന കൽപ്പന പോലെ, കൊലപാതകമരുത് എന്ന കൽപ്പന പോലെ, വ്യഭിചാരമരുത് എന്ന കൽപ്പന പോലെ, അതുപോലെ യതീമിന്റെ സമ്പത്ത് അന്യായമായി തിന്നരുത് എന്ന കൽപ്പന പോലെ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് എന്നതുപോലെ, അതുപോലെ ഭൂമിയിൽ അഹങ്കാരം നടിക്കരുത് എന്ന കൽപ്പന, സംസാരം നന്നാക്കണം എന്ന കൽപ്പന, ഇങ്ങനെ ദീനിന്റെ അടിസ്ഥാന പാഠങ്ങൾ പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളിൽ പണ്ഡിതന്മാർ ദീനിന്റെ അടിസ്ഥാന പാഠങ്ങൾ പറയപ്പെട്ടിട്ടുള്ള ആയത്തുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ചില ആയത്തുകൾ, സൂറത്തുൽ ഇസ്രായിൽ അങ്ങനെയുള്ള ആയത്തുകൾ കാണാം, മറ്റു ചില സൂറത്തുകളിൽ കാണാം. ഇത് അള്ളാഹു ഈ വക കാര്യങ്ങൾ എല്ലാ നബിമാർക്കും നൽകിയിട്ടുള്ള വഹിയാണ്. എല്ലാ ദീനിലും നന്മകളായിട്ടുള്ള അഥവാ മുൻകഴിഞ്ഞ ശരീഅത്തുകളിലൊക്കെ നന്മകളായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള നന്മകൾ, അതിലൊക്കെ വിരോധിക്കപ്പെട്ടിട്ടുള്ള തിന്മകൾ, ഇതേക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ അംബിയ, നബിമാരെന്ന് പറഞ്ഞാൽ അബ്നാഉ അല്ലാത്ത്, അല്ലാത്തിന്റെ മക്കളാണ്. അല്ലാത്ത് എന്നാൽ ഒരു ഭർത്താവിന്റെ പല ഭാര്യമാർ, അവരുടെ മക്കളാണ് നബിമാർ. എന്താണ് അതിന്റെ അർത്ഥം? ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്, ദീനും വാഹിദ്, അവരുടെ ദീൻ ഒന്നാണ്. വ ഉമ്മഹാത്തുഹും ശത്ത, അവരുടെ ഉമ്മമാർ വേറെ വേറെയാണ്. അഥവാ അടിസ്ഥാന പാഠങ്ങൾ, അടിസ്ഥാന ആശയങ്ങൾ നബിമാർക്കെല്ലാം അള്ളാഹു ഒരുപോലെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ശരീഅത്തിന്റെ വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ട്, ചില നിയമങ്ങളിൽ വ്യത്യാസം അള്ളാഹു വരുത്തിയിട്ടുണ്ട്. കാരണം ഈ ഉമ്മത്തിന്റെ ശരീര പ്രകൃതിയല്ല പഴയ ഉമ്മത്തുകൾക്ക്, ഈ ഉമ്മത്തിന്റെ മാനസികാവസ്ഥയല്ല പഴയ ഉമ്മത്തുകൾക്ക്. അതുകൊണ്ട് അവരുടെ ശരീര പ്രകൃതിക്കും അവരുടെ മാനസികാവസ്ഥക്കുമൊക്കെ യോജിച്ച രൂപത്തിൽ ചില വ്യത്യാസങ്ങൾ അള്ളാഹു ശരീഅത്തിന്റെ വിശദാംശങ്ങളിൽ പഴയ ആളുകൾക്ക് വരുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ബനു ഇസ്രായീൽ, ഇസ്രായീൽ സന്തതികൾ, അവർക്ക് മൂസ അലൈഹി സലാമിന്റെ കാലം മുതൽ ചില കടുത്ത നിയമങ്ങൾ അള്ളാഹു നൽകിയിരുന്നു. കാരണം അവരുടെ നിഷേധം കാരണത്താലായിരുന്നു അത്. അതിന് ഒരു ഉദാഹരണമാണ്, അവർ അർത്ഥ മാംസത്തിന്റെ തന്നെ ചില ഭാഗങ്ങൾ അവർക്ക് കഴിക്കാൻ പാടില്ല, കൊഴുപ്പ് കഴിക്കാൻ പാടില്ല പോലെയുള്ള നിയമങ്ങൾ. അതുപോലെ കൊലപാതകം സംഭവിച്ചാൽ മോചനദ്രവ്യം വാങ്ങി മാപ്പ് കൊടുക്കാൻ ഈ ഉമ്മത്തിൽ ബന്ധുക്കൾക്ക് അള്ളാഹു അനുവാദം നൽകിയിട്ടുണ്ട്, മോചനദ്രവ്യം വാങ്ങി മാപ്പ് കൊടുക്കാൻ. എന്നാൽ പഴയ ശരീഅത്തുകളിൽ അതിന് അള്ളാഹു അനുവാദം നൽകിയിട്ടില്ലായിരുന്നു. ഗനീമത്ത് സ്വത്ത്, യുദ്ധാർജിത സ്വത്ത്, യുദ്ധം ചെയ്ത് ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സ്വത്ത് പഴയ നബിമാർക്ക് അള്ളാഹു അനുവദിച്ചിട്ടില്ലായിരുന്നു. മറിച്ച് അവരെന്ത് ചെയ്യണം, അതൊക്കെ ഒന്നാകെ കൂട്ടിയിടണം. ഒന്നാകെ കൂട്ടിയിട്ടാൽ ആകാശത്ത് നിന്നൊരു തീ വരികയും എന്നിട്ട് അത് കരിച്ചു കളയുകയും ചെയ്യും. യുദ്ധത്തിൽ ഗുരൂൽ നടന്നിട്ടില്ലെങ്കിൽ തീ വരികയില്ല. എന്താണ് ഗുരൂൽ എന്ന് പറഞ്ഞാൽ, യുദ്ധത്തിൽ നേടിയ സ്വത്ത് ആരെങ്കിലും സ്വന്തമായി വീതം വെക്കാതെ ഒരാൾ കവർന്നെടുക്കുന്നതിനാണ് ഗുരൂൽ എന്ന് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ളതാണ്, വമാ കാന ലിനബിയ്യിൻ അൻ യഗുൽ വമൻ യഗുൽ യാതി ബിമാ ഗല്ല യൗമൽ ഖിയാമ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഒരു നബിക്കും ഗുരൂൽ പാടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വഞ്ചിച്ചെടുത്തതുമായി അവൻ നാളെ പരലോകത്ത് വരുന്നതാണ്. വളരെ കടുത്ത തെറ്റാണത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് സേവനം ചെയ്ത ഒരാൾ ഒരു യുദ്ധത്തിനിടയിൽ കഴുത്തിന് അമ്പേറ്റ് കൊല്ലപ്പെട്ടു. ആളുകളൊക്കെ അദ്ദേഹത്തെ പ്രശംസിച്ച് പുകഴ്ത്തി പറഞ്ഞു, രക്തസാക്ഷിയാണ് ഷഹീദ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, അദ്ദേഹം വഞ്ചിച്ചെടുത്ത പുതപ്പ് അത് തീയായി അദ്ദേഹത്തിന് മേൽ കത്തുന്നുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹാബത്ത് ആകെ ഭയപ്പെട്ടുപോയി, സഹാബത്ത് വല്ലാതെ ഭയപ്പെട്ടുപോയി ഈ വാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ. പഴയ കാലത്ത്, പഴയ നബിമാരുടെ കാലത്ത് ആരെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തീ വരികയില്ല. ഇപ്പൊ നബിമാർ ഉടനെ ആളുകളോട് പറയും, ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതുകൂടി കൊണ്ടുവന്ന് വെക്കണം. എല്ലാവരും എല്ലാം കൊണ്ടുവച്ചാൽ തീ വന്നത് ആ യുദ്ധാർജിത സ്വത്ത് കത്തും. എന്നാൽ ഈ ഉമ്മത്തിന് അവരുടെ യുദ്ധങ്ങളിൽ, യുദ്ധങ്ങൾ എന്നാൽ അത് ഇസ്ലാമിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള ശരിയായ യുദ്ധമാണ്, ആരെങ്കിലുമൊക്കെ ഞങ്ങൾ യുദ്ധമാണ് ചെയ്യുന്നത്, ഇസ്ലാമിന് ജിഹാദാണ് എന്ന് അവർ അവകാശപ്പെട്ടത് കൊണ്ട് മാത്രം അതങ്ങനെ ആകണമെന്നില്ല. അതിലെ യുദ്ധാർജിത സ്വത്ത് ഗനീമത്ത്, അത് ഈ ഉമ്മത്തിന് അള്ളാഹു അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അത് വീതം വെക്കേണ്ട വ്യവസ്ഥകളും നിയമങ്ങൾക്കും ഒക്കെ ഉണ്ട്. അപ്പൊ നോക്കൂ, ഇതുപോലെ ശരീഅത്തിന്റെ വിശദാംശങ്ങളിൽ ചില വ്യത്യാസങ്ങൾ പല പഴയ സമുദായങ്ങൾക്കുണ്ട്, പഴയ സമുദായങ്ങളിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവരുടെ ദീനിന്റെ അടിസ്ഥാന പാഠങ്ങളെല്ലാം ഒന്നാണ്, അടിസ്ഥാന പാഠങ്ങൾ മുഴുവൻ ഒറ്റ ഒന്നാണ്. നോക്കൂ, അല്ലാഹു പറയുന്നത് അതാണ് ഇവിടെ പറയുന്നത്, മാ യുഖാലു ലക ഇല്ലാ മാ ഖദ് ഖീല ലിർറുസുലി മിൻ ഖബ്ലി, താങ്കൾക്ക് മുമ്പുള്ള റസൂലുകളോട് പറയപ്പെട്ടതെന്തോ അതേ താങ്കളോട് പറയപ്പെടുന്നുള്ളൂ. അതാണ് ഒരു വിശദീകരണം. ശരിയാണ്, അത് സംശയമില്ല. രണ്ടാമത്തേത്, നബിയെ താങ്കളോട് പറയപ്പെടുന്നത് അഥവാ താങ്കളോട് താങ്കളുടെ ശത്രുക്കൾ പറയുന്നത്, ഇതേപോലെയായിരുന്നു പഴയകാല നബിമാരോടും അവരുടെ ശത്രുക്കൾ പറഞ്ഞത്, ഇതേപോലെ. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം പഴയ നബിമാരൊക്കെ പറഞ്ഞത് ഇതാണ്, നബിമാരൊക്കെ അവരുടെ ശത്രുക്കളിൽ നിന്ന് കേട്ടതും ഒന്നാണ്, ഒരേ വാക്കാണ്. ഏതുപോലെ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് പറയാത്ത, അവർക്ക് പരിചയമില്ലാത്ത ദീനാണല്ലോ ഇത്, നബിമാരെല്ലാം കേട്ട വാക്കുകളിലൊന്നാണ്, അവരെല്ലാം കേട്ട വാക്കുകളിലൊന്നാണത്. അതുപോലെ അവർ പറഞ്ഞത് കാണാം, നബിമാരോട് അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ പിൻപറ്റുന്നത് ഒരു നിലയും വിലയുമില്ലാത്ത ദുർബലരായ ആളുകളാണല്ലോ നബിമാർ കേട്ട വാക്കാണ്. നബിമാർ കേട്ട വാക്കാണ്. അതുപോലെ അള്ളാഹുവിന്റെ നബിമാർ കേട്ട മറ്റൊരു വാക്കാണ്. എന്തൊരു മലക്ക് വരാത്തത്, ഇതൊരു മനുഷ്യനല്ലേ? എന്ത് അള്ളാഹുവിന്റെ നബിയായ ഒരു മലക്കിനെ നിയോഗിച്ചുകൂടെ? ഇതവർ പറഞ്ഞിരുന്ന വാക്കാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ആദ്യത്തെ വഹി ലഭിച്ചപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടി വറഖത്ത് ഇബ്നു നൗഫലിന്റെ അരികിലേക്ക് പോയി. വറഖത്ത് ഇബ്നു നൗഫൽ പഴയ കിതാബുകളൊക്കെ പഠിച്ച ആളായിരുന്നു. വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞു, ലൗ കുന്തു ഹയ്യൻ ഇദ് യുഖ്രിജുക ഖൗമുക, നിങ്ങളെ നിങ്ങളുടെ സമുദായം നിങ്ങളുടെ നാട്ടുകാർ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അവ മുഖ്രിജിയഹും, അവരെന്നെ പുറത്താക്കാനോ, എന്റെ നാട്ടുകാർ എന്നെ പുറത്താക്കുകയോ? വറഖത്ത് ഇബ്നു നൗഫൽ എന്താണ് പറഞ്ഞത്? ലം യഅതി റജുലുൻ ഖത്തു ബിമിസ്ലി മാ ജിഇത ബിഹി ഇല്ലാ ഊദി, നിങ്ങൾ ഈ കൊണ്ടുവന്നതുമായി മുമ്പ് ആര് വന്നിട്ടുണ്ടോ? ഇല്ല ഊദി, അവരെല്ലാം ശത്രുതക്ക് വിധേയരായിട്ടുണ്ട്. മറ്റു ചില റിവായത്തുകളിൽ കാണാം ഇല്ല ഊദിയ, അവരെല്ലാം ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നബിമാർ എല്ലാവരും പറഞ്ഞതൊന്നാൻ, അതുകൊണ്ട് തന്നെ ആളുകളിൽ നിന്ന് കേൾക്കേണ്ടി വന്നതും ഒന്നാൻ. നബിമാരുടെ മാർഗം പിൻപറ്റിക്കൊണ്ട് അവരുടെ അതേ ദഅവത്ത് തൗഹീദിലേക്കുള്ള പ്രബോധനം ആരെങ്കിലും നിർവഹിച്ചോ അവരും അതേ വാക്ക് കേൾക്കേണ്ടി വരും, അത് കേൾക്കേണ്ടി വരും എന്നത് ഉറപ്പാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിക്ക് പ്രയാസകരമായ ഒരു വാക്ക് ഒരിക്കൽ കേൾക്കുകയുണ്ടായി. അഥവാ ഒരു യുദ്ധത്തിലെ സ്വത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീതം വെക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു, ഇന്ന ഹാദിഹി ഖിസ്മതുൻ മാ ഉരീദ ബിഹാ വജ്ഹുല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിക്കാത്ത ഒരു വീതം വെപ്പാണല്ലോ. ചില ഹദീസുകൾ കാണാം, അയാൾ വന്ന് പറഞ്ഞു, യാ മുഹമ്മദ് ഇഅദിൽ, മുഹമ്മദ് നീതി പാലിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറയുക, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം അതിന്റെ നിറം മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമ അല്ലാഹു മൂസ, അള്ളാഹു മൂസാ നബിക്ക് റഹ്മത്ത് ചൊരിയട്ടെ. ഫഖദ് ഊദിയ അക്തറ മിൻ ഹാദാ ഫസബർ, ഇതിനേക്കാൾ ഉപദ്രവം, ഇതിനേക്കാൾ ഉപദ്രവകരമായ വാക്കുകൾ മൂസ അലൈഹിസ്സലാം കേട്ടിട്ടുണ്ട്. ഫസബർ, മൂസ അലൈഹിസ്സലാം ക്ഷമിച്ചു. അതാണ് പണ്ഡിതന്മാർ പറയുന്നത്, നമുക്ക് മുൻപ് പ്രബോധന വീഥിയിൽ ആളുകൾക്ക് നന്മ പഠിപ്പിക്കാൻ കടന്നു വന്ന ആളുകൾ, നബിമാർ, സാലിഹികളായ ആളുകൾ, പണ്ഡിതന്മാർ, അവരുടെ ചരിത്രത്തിൽ അവർ നേരിട്ട അനുഭവങ്ങൾ നമുക്ക് പല ഗുണപാഠങ്ങളും ഉണ്ടാകും. നമ്മുടെ നാട്ടിലുണ്ടാവും, നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക പ്രബോധനത്തിനുവേണ്ടി, തൗഹീദി ദഅവത്തിനു വേണ്ടി പണിയെടുത്ത, അതിനുവേണ്ടി കഷ്ടപ്പെട്ട ആളുകളുടെ ജീവിതത്തിൽ നമുക്ക് ധാരാളം പാഠങ്ങൾ ഉണ്ടാകും. കെ മൗലവി റഹിമഹുള്ള അദ്ദേഹത്തെ പോലുള്ള ആളുകൾ, അങ്ങനെ തൗഹീദിനു വേണ്ടി അധ്വാനിച്ച ആളുകൾ, അവരുടെ ജീവിതത്തിൽ നമുക്ക് ധാരാളം പാഠങ്ങൾ ഉണ്ടാകും. അതിനുള്ള മറ്റൊരു തെളിവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് നബി അള്ളാഹു കൊണ്ടുപോയ സന്ദർഭത്തിൽ നിസ്കാരം ആദ്യം 50 വഖ്ത് നിർബന്ധമാക്കി, ഇറങ്ങി വന്നു. ആറാമത്തെ ആകാശത്തിൽ മൂസ അലൈഹിസ്സലാം ഉണ്ട്. തിരിച്ചു വന്നപ്പോൾ മൂസ അലൈഹിസ്സലാം എന്താണ് പറയുന്നത്? പോയി അള്ളാഹുവിനോട് തഖ്ഫീഫ് ചോദിച്ചോളൂ, അള്ളാഹുവിനോട് പോയി ഇളവ് ചോദിച്ചോളൂ, കാരണം ഞാൻ ബനു ഇസ്രായേലിനെ അനുഭവിച്ചാണ്, ഞാൻ ഇസ്രായേൽ മക്കളെ അനുഭവിച്ചിട്ടുണ്ട്, ഇതവർക്ക് ഉമ്മത്തിന് താങ്ങുകയില്ല, പോയി റബ്ബിനോട് തഖ്ഫീഫ് ചോദിക്കൂ എന്ന് മൂസ അലൈഹിസ്സലാം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും. ഇത് ആവർത്തിക്കപ്പെടുന്നു ഏതുവരെ 5 ആയി കുറച്ച് എത്രയാകുന്നതുവരെ, 5 വഖ്താകുന്നതുവരെ റബ്ബ് സുബ്ഹാനഹു തആല പറയും, ഹിയ ഖംസുൻ ഹിയ ഖംസുൻ, അത് 5 ആണ് അത് 50 ആണ്. എന്നാ എന്താണ് അതിന്റെ അർത്ഥം? അത് 5 ആണ് അത് 50, ഹിയ ഖംസുൻ ഹിയ ഖംസുൻ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അതായത് ഖംസുൻ ഫിൽ അമൽ ഖംസൂന ഫിൽ അജർ, അതാണ് ഇതിന്റെ അർത്ഥം. അമൽ 5 വഖ്ത് നിസ്കരിക്കുന്നുണ്ട്, ആവശ്യം അജുർ പ്രതിഫലം എത്ര? 50 വഖ്ത് നിസ്കരിച്ചതിന്റെ പ്രതിഫലം. അത് സാധാരണ ഏത് അമൽ ചെയ്താലും 10 ഇരട്ടി പ്രതിഫലമുണ്ട്. അതുപോലെയല്ല, മനസ്സിലായില്ലേ? സാധാരണ ഇസ്ലാമിൽ ഒരു നന്മയും ഇല്ല, ഒറ്റൊന്നായി രേഖപ്പെടുത്തുന്ന ഒരു നന്മയില്ല. ഈ ഏത് നന്മ ചെയ്താൽ, ഏത് നന്മ ചെയ്താൽ ഏറ്റവും മിനിമം ചുരുങ്ങിയ പ്രതിഫലം എത്രയാണ്? 10 ഇരട്ടിയാണ്. അതല്ലാതെ ഒരു അമലില്ല. അതേസമയം നിസ്കാരം എന്നത് അതിന്റെ അസർ തന്നെ എത്രയാണ്? 10. ഒരു വഖ്ത് നിസ്കരിച്ചാൽ 10 വഖ്ത് നിസ്കരിച്ചതാണ് തുടക്കത്തിൽ തന്നെ. അതിന്റെ 10 ഇരട്ടിയാണ് പിന്നെ, മനസ്സിലായില്ലേ? അതിന്റെ 10 ഇരട്ടിയാണ്. മറ്റേത് എല്ലാ അമലുകൾക്കും ഉള്ളതാണ് 10 എന്ന് പറയുന്നത്. എന്നാൽ നിസ്കാരം എന്നത് 50 ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഏറ്റെടുത്തിട്ടാണ് വരുന്നത്, അത് ഏറ്റുവാങ്ങിയിട്ടാണ് വരുന്നത്. എന്നിട്ട് പിന്നീട് അത് ഭൂമിയിലെത്തി അമലാകുന്നതിന് മുൻപ് ദുർബലപ്പെടുത്തപ്പെട്ടതുകൊണ്ട്, ശ്രദ്ധിക്കുക, പിന്നീട് ഭൂമിയിലെത്തി അത് അമലാകുന്നതിന് മുൻപ് ആ നിയമം ദുർബലപ്പെടുത്തപ്പെട്ടു. എന്തിനാണ് റബ്ബിന് ആദ്യം തന്നെ 5 ആക്കി കൂടെ എന്ന് ചിലപ്പോ ചില ആളുകൾ ചോദിച്ചേക്കും. തെറ്റാണ് ആ ചോദ്യം. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കും, എന്നാൽ അതിന്റെ പിന്നിൽ പല ഹിക്മത്തുകളും ഉണ്ട്. അതിലൊന്നിതാണ്, ഒരു അമൽ, ഒരു കാര്യം അള്ളാഹു കൽപ്പിച്ചു, ആ കൽപ്പന നടപ്പിൽ വരുത്തുന്നതിന് മുൻപ് അള്ളാഹു ആ നിയമം ദുർബലപ്പെടുത്തിയാൽ അതിന്റെ ഒരു ഉപകാരം എന്താണ്? ചെയ്ത പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും. 50 വാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുണ്ട്. അള്ളാഹു അത് അമലാകുന്നതിന് മുമ്പ്, ഭൂമിയിലെത്തുന്നതിന് മുൻപ് 5 ആക്കി ചുരുക്കിയാൽ 50 ആണ് പ്രതിഫലം. ഏതുപോലെ ഇബ്രാഹിം അലൈഹി സലാമിനോട് അള്ളാഹു എന്തു പറഞ്ഞു? മകൻ അറുക്കാൻ പറഞ്ഞു. എന്നാൽ അത് അമലാക്കുന്നതിന് മുൻപ് അള്ളാഹു എന്താക്കി? ആ നിയമം, ആ കൽപ്പന ദുർബലപ്പെടുത്തി. ആടിനെ അറുക്കാൻ പറഞ്ഞു. റബ്ബിന് വേണ്ടി മകനെ അറുത്ത പ്രതിഫലമാണ് ഇബ്രാഹിം അലൈഹി സലാം. റബ്ബ് സുബ്ഹാനഹു വതആലക്ക് വേണ്ടി മകനെ ബലിയർത്താൻ എന്തായിരിക്കും സ്ഥിതി? അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ചാൽ, അള്ളാഹു റബ്ബുൽ ആലമീൻ കൽപ്പിച്ച കൽപ്പന പാലിച്ച, കാരണം അമലുകൾ അതിന്റെ പ്രയാസത്തിനനുസരിച്ച് അതിന്റെ അജുർ കൂടുമെന്നാണ് പൊതുവായൊരു നിയമം. അള്ളാഹു റബ്ബുൽ ആലമീൻ ആ പ്രതിഫലമാണ് ഇബ്രാഹിം അലൈഹി സലാമിന് നൽകുക. റബ്ബ് അത് ദുർബലപ്പെടുത്തിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നടപ്പാക്കുന്നതിന് മുമ്പ് ആ കൽപ്പന അള്ളാഹു നസ്ഖ് ചെയ്തു, ദുർബലപ്പെടുത്തി. അതുകൊണ്ട് അത് ചെയ്ത പ്രതിഫലമുണ്ട്. പണ്ഡിതന്മാർ ഈ സംഭവത്തിൽ നിന്ന് പറഞ്ഞത് കാണാം. മൂസ അലൈഹി സലാം ഇത് പറഞ്ഞു, 5 വാങ്ങി വന്നപ്പോഴും മൂസ നബി പറഞ്ഞിട്ടുണ്ട് എന്ത്? ഇനിയും കുറച്ച് വാങ്ങിക്കോളൂ, ഇനിയും അള്ളാഹുവിനോട് തഖ്ഫീഫ് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഇനി അള്ളാഹുവിനോട് ചോദിക്കാൻ ലജ്ജിക്കും, ഇന്ന് റബ്ബിനോട് ചോദിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസ നബിയോട് മറുപടി പറഞ്ഞു. മൂസ നബി ബനു ഇസ്രായേലിനുമായി ഉണ്ടായ അനുഭവം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ, ഇതുപോലെ നമ്മുടെ മുൻപേ തൗഹീദിന്റെ സുന്നത്തിന്റെ പാതയിൽ കടന്നുപോയവർ, അതിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചവർ, അവർക്കുണ്ടായ അനുഭവത്തിൽ നമുക്ക് പാഠങ്ങളുണ്ടാവും. അതിൽ നമുക്ക് പാഠങ്ങളുണ്ടാവും, യാതൊരു സംശയവുമില്ല. മാ യുഖാലു ലക ഇല്ലാ മാ ഖദ് ഖീല ലിർറുസുലി മിൻ ഖബ്ലിക്, ഓ നബിയെ, താങ്കൾക്ക് മുമ്പുള്ളവരോട് പറയപ്പെട്ടതെന്തോ അത് മാത്രമാണ് താങ്കളോട് പറയപ്പെടുന്നത്, അത് തന്നെയാണ് താങ്കളോട് പറയപ്പെടുന്നത്. അഥവാ എന്താണ്, ഒരു മനുഷ്യനെ അള്ളാഹു നബിയായി നിയോഗിച്ചത്, ഒരു റസൂലിനെ നിയമിച്ചുകൂടായിരുന്നോ? അവർ പറഞ്ഞു, മാ അൻതും ഇല്ലാ ബശറും മിസ്ലുന, ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ് നിങ്ങൾ എന്ന് പറഞ്ഞു. അതുപോലെ പല ആയത്തുകളും കൊണ്ടുവരാൻ വെല്ലുവിളിച്ചു. ഇതൊക്കെ എല്ലാ നബിമാരും കേട്ടതാ, ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, വലിയ വലിയ അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ അവർ വെല്ലുവിളിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്കയിൽ ഈ മലയൊക്കെ സ്വർണത്തിന്റെ മലയാക്കി തരണം, ഈ മക്ക, ഈ മരുഭൂമി, ഇവിടെ തോട്ടങ്ങൾ നിറക്കണം, അതിനിടയിലൂടെ പുഴവൊഴുക്കണം, ആകാശത്ത് കയറിപ്പോയി തിരിച്ചു വരണം, വെറുതെ തിരിച്ചു വന്നാൽ ഞങ്ങൾ വിശ്വസിക്കൂല, ഒരു കിതാബ് വാങ്ങിയിട്ട് വരണം. ഇതൊക്കെ അവർ പറഞ്ഞ വെല്ലുവിളികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു മറുപടി പറയാൻ പറഞ്ഞത് എന്താണ്? ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുൻതു ഇല്ലാ ബശർ റസൂല, പറയൂ നബിയെ, സുബ്ഹാന റബ്ബി ഹൽ കുൻതു ഇല്ലാ ബശർ റസൂല, ഞാൻ റസൂല, ഒരു മനുഷ്യൻ മാത്രമല്ലേ. മറ്റു ചില ആയത്തുകൾ കാണാം, ഇന്നമൽ ആയത്തു ഇൻദല്ലാഹ്, ആയത്തുകൾ അള്ളാഹു അവതരിപ്പിക്കേണ്ടതാണ്, ഞാൻ വ്യക്തമായ താക്കീദുകാരൻ മാത്രമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ആയത്ത് അവതരിപ്പിച്ചാൽ ഈ വെല്ലുവിളിക്കാർ വിശ്വസിക്കുമെന്നാണോ? ഒരിക്കലുമില്ല. റബ്ബ് പറഞ്ഞിട്ടുണ്ട് ആകാശം അത് കഷ്ണം കഷ്ണമായി വീഴ്ത്തി കൊടുത്താൽ അവർ പറയും ഇത് മേഘക്കിറൺ, ഇത് മേഘങ്ങളുടെ കഷ്ണമാണ് എന്നവർ പറയും. ആകാശം കഷ്ണം കഷ്ണമായി വീഴ്ത്തി കൊടുത്താൽ പറയും. അതുകൊണ്ട് ഇത് ആയത്ത് കാണാഞ്ഞിട്ടല്ല, ചന്ദ്രൻ പിളർത്തി കാണിച്ചു കൊടുത്തില്ലേ, എന്നിട്ടെന്തേണ്ടേ? എത്ര പേർ വിശ്വസിച്ചു, എത്ര ആളുകൾ വിശ്വസിച്ചു? സാലിഹ് അലൈഹിസ്സലാമിന്റെ കാലത്ത് ഒരു ചെറിയ പാറക്കിടയിലെ വിടവിൽ നിന്ന് വലിയൊരു ഒട്ടകം വരികയാണ്, അവർക്ക് പാല നൽകുന്ന ഒട്ടകം. എന്നിട്ടെന്താ കൗമ ചെയ്ത്? ഒട്ടകത്തിനർത്ഥം കൊന്നളഞ്ഞു. ഇതാണ് നിഷേധികൾ, അവർ നിഷേധിച്ചു കൊണ്ടേയിരിക്കും, അവരുടെ തോന്നിവാസങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. മനസ്സിലാകാഞ്ഞിട്ടല്ല, ഇബ്ലീസിന് മനസ്സിലാകാഞ്ഞിട്ടാ അല്ലല്ലോ, ഇബ്ലീസിന് മനസ്സിലാകാഞ്ഞിട്ടാണോ? അറിവ് കുറഞ്ഞു പോയതുകൊണ്ടാണോ? അല്ല, ഈമാൻ എന്ന റബ്ബിന്റെ തൗഫീഖാണ്. അത് കിബിറിന്റെ ആളുകൾ, അഹങ്കാരത്തിന്റെ ആളുകൾ എപ്പോഴും നിഷേധിച്ചുകൊണ്ടേയിരിക്കും. നിഷേധിക്കാൻ എന്തെങ്കിലും കാരണം ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അതിന് അവർക്ക് മുന്നിൽ വഴിയില്ല. അബൂജഹൽ പറഞ്ഞതുപോലെ, അബൂജഹലും കൂട്ടരും പറഞ്ഞ എന്താണ്? അബൂജഹൽ പറഞ്ഞു, ഞങ്ങളും ബനു ഹാഷിമും തമ്മിൽ എപ്പോഴും മത്സരമാണ്. ബനു ഹാഷിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയും ഇവരുടെ കുടുംബ പരമ്പരയും, ഇവർ തമ്മിൽ എപ്പോഴും മത്സരമുണ്ട്. അവർ ഹാജിമാർക്ക് എന്തെങ്കിലും പുതിയൊരു സൗകര്യം ഒരുക്കാൻ നിന്നാൽ ഇവരും അതുപോലെ ചെയ്യും. അവരെന്തെങ്കിലും ഒരു നല്ല സൽക്കീർത്തി ലഭിക്കുന്ന, പേര് ലഭിക്കുന്ന കാര്യം ചെയ്യാൻ നിന്നാൽ ഇവരും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ മുശ്രിക്കുകൾ ചിലർ പറയുക, ബനു ഹാഷിം എന്ത് ചെയ്താലും ഞങ്ങൾ അതുപോലെ ചെയ്യും. പക്ഷെ ഇപ്പൊ ബനു ഹാഷിം വന്ന് പറയുന്ന അവരിൽ ഒരു നബി ഉണ്ട് എന്ന്, ഇത് ഞങ്ങൾ എന്ത് ചെയ്യും? നബി ഇപ്പൊ ഞങ്ങൾക്ക് ഉണ്ടാകുന്നില്ലല്ലോ. അതുകൊണ്ട് നിഷേധിക്കുക തന്നെ, വേറെ വഴിയില്ല, അതുകൊണ്ട് നിഷേധിക്കുക തന്നെ എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ. അതുകൊണ്ട് അഹങ്കാരം മനുഷ്യനെ ആ രൂപത്തിൽ കൊണ്ടെത്തിക്കും. ഉമൈത് ബിൻ അബ് സൽത് എന്ന് പറയുന്നവൻ ആരായിരുന്നു? തൗഹീദ് പാടി കവിത പാടിയ ആളായിരുന്നു ഉമൈത് ബിൻ അബ് സൽത്. ധാരാളം തൗഹീദിന്റെ വാക്കുകൾ അയാളുടെ കവിതകളിൽ ഉണ്ടായിരുന്നു. ഒരു നബി വരാനിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്ന ആളാണ്. പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ ആളുകൾ ആരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ പറയുന്നൊക്കെ പറയുന്ന നബിയല്ലേ വന്നത്? അയാൾ പറഞ്ഞു, ആ നബി ഞാനാകുന്നേരം ഞാൻ വിചാരിച്ചിരുന്നു. വേറെ ചില റിവായത്തുകൾ കാണാം, അയാൾ പറഞ്ഞു, എന്റെ ഗോത്രത്തിലെ പെണ്ണുങ്ങളോട് പലരോടും, സ്ത്രീകളോട് പലരോടും ഞാൻ പറയാറുണ്ടായിരുന്നു, അള്ളാഹു ഒരു നബിയെ നിയോഗിക്കാൻ പോകുന്നുണ്ട്, മിക്കവാറും അത് ഞാനായിരിക്കും. ഇനി ഞാൻ അവരോട് എന്ത് പറയും ഈ നബിയിൽ വിശ്വസിച്ചാൽ എന്ന് ഉമയ്യത്ത് ബിൻ അബ് സൽത് പറഞ്ഞിരുന്നു. യാ സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കൂ, മനുഷ്യനെ അവന്റെ അഹങ്കാരം, അവന്റെ താൻപോരിമ എവിടെയാണ് കൊണ്ടെത്തിക്കുന്നത് എന്ന്, എവിടെയാണ് കൊണ്ടെത്തിക്കുന്നത് എന്ന്. അതുകൊണ്ട് ഹിദായത്ത് എന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അത് ഒരുവൻ ലഭിച്ചാൽ അതിലാണ് അത്ഭുതം, നിഷേധിച്ചവൻ നിഷേധിച്ചാൽ അതിലല്ല അത്ഭുതം. ما يقال لك الا ما قد قيل للرسل من قبلك ونبيه താങ്കൾക്ക് മുമ്പുള്ള റസൂലുകളോട് പറയപ്പെട്ടതെന്തോ അതല്ലാതെ മറ്റൊന്നും താങ്കളോട് പറയപ്പെടുന്നില്ല. ഇന്ന റബ്ബക ലദു മഗ്ഫിറത്ത്, നബിയെ താങ്കളുടെ റബ്ബ് മഗ്ഫിറത്ത് ഉള്ളവനാണ്. ദു മാൽ, ദു ജമാൽ എന്നൊക്കെ പറയും ഒരാളെ കുറിച്ച്, റജുൽ ദു മാൽ എന്ന് പറഞ്ഞാൽ പണമുള്ള ആളാണ്, ദു ജമാൽ അൽ ഭംഗിയുള്ള ആളാണ് എന്ന് പറയുന്ന പോലെയാണ്. ദു മഗ്ഫിറ, അവൻ മഗ്ഫിറത്തുള്ളവനാണ്, മഗ്ഫിറത്ത് അവന്റെ സിഫത്താണ്, അവന്റെ വിശേഷണമാണ്. വദു ഇഖാബിൻ അലീം, അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണ്, കഠിന ശിക്ഷ നൽകുന്നവനാണ്. നോക്കൂ, റബ്ബിന്റെ പാപമോചനവും അവന്റെ ശിക്ഷയും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു. എന്തിനാണത്? അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷയും അതുപോലെ റബ്ബിനെ കുറിച്ചുള്ള ഭയവും ഒരുമിച്ചുണ്ടാകാൻ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ മൂന്ന് കാര്യങ്ങൾ വേണം, മൂന്നുമുണ്ടെങ്കിലേ ഇബാദത്ത് ശരിയാകും. ഒന്ന്, അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്, അവനോടുള്ള സ്നേഹം. രണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷ, അവനെ കുറിച്ചുള്ള പ്രതീക്ഷ, അവന്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷ. മൂന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, അവന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം. മൂന്നും കൂടിയാലേ ഇബാദത്ത് ഇബാദത്താവുകയുള്ളൂ. അള്ളാഹുവിന്റെ മഹബ്ബത്ത് കൊണ്ട് മാത്രം അവനെ ഇബാദത്ത് ചെയ്യുന്നവർ മുസ്ലിമീങ്ങളല്ല, സ്നേഹം മാത്രം, അതുപോലെ പ്രതീക്ഷ മാത്രം പാടില്ല, ഭയം മാത്രം അതും പാടില്ല. മൂന്നും ഉണ്ടായിരിക്കണം. ഭയവും പ്രതീക്ഷവും റജാവും ഖൗഫും ഒരു പക്ഷിയുടെ രണ്ടു ചിറകുകൾ പോലെ ഒരു മുഅ്മിനിന് ഉണ്ടായിരിക്കണം. ഒരു ചിറകിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ അതിന്റെ പറക്കൽ നേരെയായിരിക്കുകയില്ല, മര്യാദക്ക് പറക്കാതെ അതിന് സാധിക്കുകയില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇത് ഖുർആനിൽ പലയിടങ്ങളിൽ ഉണർത്തിയിരിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്, സൂറത്തുൽ ഫാത്തിഹയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിനാകുന്നു എല്ലാ സ്തുതിയും. അതിൽ അല്ലാഹുവിനുള്ള മഹബ്ബത്തുണ്ട്, അവനോടുള്ള സ്നേഹമുണ്ട്. അർറഹ്മാൻ റഹീം, ഏറ്റവും റഹ്മത്തുള്ളവനായ, അടിമകളോട് റഹ്മത്ത് ചൊരിയുന്നവനായ അല്ലാഹു, അവനാണ് എല്ലാ സ്തുതിയും. ആ ആയത്തിൽ എന്തുണ്ട്? അല്ലാഹുള്ള പ്രതീക്ഷ റജാവുണ്ട്. മാലിക്യുമിദ്ദീൻ, അവൻ പ്രതിഫല നാളിന്റെ ഉടമസ്ഥനാണ്. അതിലെന്തുണ്ട്? ഖൗഫുണ്ട്. അള്ളാഹുവിനോടുള്ള മഹബ്ബത്തും റജാവും ഖൗഫും, ഇത് മൂന്നും പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇയ്യാകന അബുദു വഇയ്യാകന നസ്തഈൻ, അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തോടും. കാരണം എന്നാലേ ഇബാദത്ത് ശരിയാവുകയുള്ളൂ. ചില ആളുകൾ ഇപ്പൊ പറയാറുണ്ട്, എന്തിനാണ് അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നത്, എന്തിനാണ് റബ്ബിനെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞുകൂടാ, മറിച്ച് അള്ളാഹുവിനെ കുറിച്ച് പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയണം, അതുപോലെ എന്തും പറയണം, അള്ളാഹുവിനെ കുറിച്ച് പ്രതീക്ഷ നൽകുന്നതും പറയണം. രണ്ടും ഒരുപോലെ മുഅ്മിനിന് ഉണ്ടായിരിക്കണം, രണ്ടും ഒരുപോലെ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇത് രണ്ടും ഒരുമിച്ച് പറയുന്നത്. ഖൗഫും റജാവും ധാരാളം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന, പഠിക്കേണ്ടുന്ന ധാരാളം വിഷയങ്ങൾ അതിലുണ്ട്. ഇന്ന റബ്ബക ലദു മഗ്ഫിറത്തിൻ വദു ഇഖാബിൻ അലീം, നിന്റെ റബ്ബ് അവൻ പാപം പൊറുക്കുന്നവനാണ്, അതുപോലെ അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ്. വലൗ ജഅൽനാഹു ഖുർആനൻ അഅജമിയൻ ലഖാലു ലൗലാ ഫുസ്സിലത് ആയാതു അഅജമിയ്യു വഅറബി قل هو للذين آمنوا هدى وشفاء والذين لا يؤمنون في آذانهم وقر وهو عليهم عمى أولئك ينادون من مكان بعيد ولو جعلناه رب بريغا نعم اي قرآن انا اكير دوغل انجن ولو جعلناه قرآنا أعجميا ولا أعجمي اي قرآن اكير دوغل عجمي أعجمي يعني انجن رب بطنغل سوجي بكنا انا ربي آية ഭാഷകളെയും, അതുപോലെ അറബിയിൽ തന്നെ അല്ലെങ്കിൽ മറ്റുള്ള ഭാഷകളിൽ തന്നെ ഭാഷയിൽ കഴിവില്ലാത്ത പ്രയോഗങ്ങളെയുമാണ്, മനസ്സിലായില്ലേ? അജമി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങൾ. അജമി അജമി എന്നീ പദങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കും, ഒന്ന് അറബിയല്ലാത്തവർ, രണ്ട് അറബിയല്ലാതിരിക്കട്ടെ അറബിയാകട്ടെ പക്ഷെ ഭാഷയിൽ ഫസാഹത്തില്ലാത്ത, ഭാഷയിൽ കഴിവില്ലാത്ത, നൈപുണ്യമില്ലാത്ത, ഭാഷയിൽ തെറ്റുവരുത്തുന്ന പ്രയോഗങ്ങളെയും ഈ പദങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കാറുണ്ട്. അജമി അതുപോലെ അജമി. ഖുർആൻ നാം ഒരു അജമി ആക്കിയിരുന്നുവെങ്കിൽ, അറബി അല്ലാത്തതാക്കിയിരുന്നുവെങ്കിൽ, ലഖാലു അവർ പറഞ്ഞേനെ, ലൗലാ ഫുസ്സിലത് ആയാതു, എന്തുകൊണ്ട് ഇതിന്റെ ആയത്തുകൾ ഞങ്ങൾ വിശദീകരിക്കപ്പെട്ടില്ല അഥവാ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ആക്കിയില്ല എന്നവർ പറഞ്ഞേനെ. അജമിയിലും അഥവാ അറബി അല്ലാത്ത ഭാഷയിലും, എന്നാൽ ഖുർആൻ കൊണ്ടുവന്ന നബി അറബിയും, ഇത് രണ്ടും എങ്ങനെ ശരിയാകും എന്നവർ പറഞ്ഞേനെ. നോക്കൂ, മറിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ അറബിയായ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ നബിയുടെ ആദ്യത്തെ അഭിസംബോധിതർ അറബികളാണ്, ആദ്യത്തെ അഭിസംബോധിതർ അറബികളാണ്, അവർക്ക് അള്ളാഹു അറബിയിൽ വ്യക്തമായ അറബി ഭാഷയിൽ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഭാഷ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഭാഷ, അതാണ് സംശയമില്ല, അറബി ഭാഷയാണ്. ഖുൽ ഹുവ ലില്ലദീന ആമനു ഹുദൻ വശിഫാ, പറയുക ഇത് ഇതിൽ വിശ്വസിക്കുന്നവർക്ക് ഹുദൻ വശിഫാ, സന്മാർഗവും അതുപോലെ ശമനവുമാണ്, ശിഫാവുമാണ്. ശിഫ എന്നാൽ അവരുടെ മാനസികമായ, അവരുടെ ജഹലിന്, വിവരക്കേടിന്, അക്രമത്തിന്, അത് ഷക്കിന്, സംശയത്തിന്, ഇതിനെല്ലാമുള്ള പരിഹാരമാണ്. അതുപോലെ ശരീരത്തിനും ശിഫ ആണ് ഖുർആൻ, സംശയമില്ലാത്ത കാര്യമാണ്. ഈ ഖുർആൻ ശിഫ ആണത്, ശമനമാണ്, അതിൽ ശമനമുണ്ട്. വല്ലദീന ലാ യുഅ്മിനൂൻ, എന്നാൽ വിശ്വസിക്കാത്തവരുടെ സ്ഥിതി എന്താ? ഫി ആദാനിഹിം വഖറുൻ, അവരുടെ കാതുകളിൽ ഒരു വഖറുണ്ട്, അഥവാ ബധിരതയുണ്ട്, അവർക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. വഹുവ അലൈഹിം അമ, ഈ ഖുർആൻ അവരെ സംബന്ധിച്ചിടത്തോളം അമ, അത് അന്ധത മാത്രമാണ്, അവർക്കതുകൊണ്ട് സത്യം കാണാൻ സാധിക്കുകയില്ല. ഉലായിക യുനാദൂന മിൻ മകാനിൻ ബഈദ്, ഉലായിക അവരുടെ സ്ഥിതി എന്താണ്? യുനാദൂന, അവർ വിളിക്കപ്പെടുന്നു, മിൻ മകാനിൻ ബഈദ്, വിദൂരമായ ഒരു സ്ഥലത്ത് നിന്ന് വിളിക്കപ്പെടുന്നു. അത് അറബിയുടെ ഒരു പ്രയോഗമാണ്. അതായത് ഒരു കാര്യം മനസ്സിലാക്കാത്തവനെ കുറിച്ച് എന്തു പറയും? കേൾക്കാത്തവനെ കുറിച്ച്, ഇവനെ ദൂരം നിവിടുന്നോ വിളിക്കുന്നത് പോലെയാണ് ഇവന്റെ കാര്യം എന്നത് അറബിയുടെ ഒരു ശൈലിയാണ്. കാര്യം മനസ്സിലാക്കാത്തവരാണ് എന്നതാണ് അതിന്റെ ഉദ്ദേശം. റബ്ബ് സുബ്ഹാനഹു വതആല ഈ ഖുർആനിനെ എന്തൊക്കെ ആക്ഷേപം അവർ പറയാൻ സാധ്യതയുണ്ടോ അതിൽ നിന്നെല്ലാം മുക്തമാക്കിയിരിക്കുന്നു. ഒരാക്ഷേപവും അവർക്ക് ഖുർആനിനെ കുറിച്ച് പറയാൻ യാതൊരു വകുപ്പുമില്ല. അത് അള്ളാഹു ഏറ്റവും സ്പഷ്ടമായ അറബി ഭാഷയിലായിരിക്കും ആക്കിയിരിക്കുന്നു. അറബിയായ റസൂലിന്, അറബികളായ അഭിസംബോധിതർക്ക് അത് അള്ളാഹു ആ ഭാഷയിലാക്കിയിരിക്കുന്നു. അതേസമയം ഇത് പകുതി അറബിയിലും പകുതി മറ്റൊരു ഭാഷയിലുമായിരുന്നെങ്കിൽ അവർക്ക് എന്തു പറയാം? എന്തു പറയാം? ഇത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നതും അല്ലാത്തതും ഉണ്ടല്ലോ ഇതിൽ എന്ന് പറയാം. ഒന്ന്, രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കൊണ്ടുവന്നപ്പോൾ ഈ അള്ളാഹുവിന്റെ വഹിയുമായി അവരിലേക്ക് ചെന്നപ്പോൾ അഭിസംബോധിതർ അറബിയാണ്, അറബികളാണ്. അവരോട് അള്ളാഹു ഇതുപോലുള്ളതൊന്ന് കൊണ്ടുവരാൻ വെല്ലുവിളിച്ചിരിക്കുന്നു. വേറെ ഭാഷയിലാണെങ്കിൽ അവർക്ക് എന്തു പറയാം? ഇതെങ്ങനെ ഞങ്ങൾ കൊണ്ടുവരും? ഞങ്ങളുടെ ഭാഷയിലല്ലോ എന്ന് അവർക്ക് പറയാം. മറിച്ച് അവരുടെ ഭാഷയേതോ, അവരോട് സംസാരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷയേതോ, അതിൽ അള്ളാഹു ഈ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു എന്നത് പിന്നീട് അവർക്ക് യാതൊന്നും ഇതുപോലുള്ള ന്യായങ്ങൾ പറയാൻ യാതൊരു വകുപ്പുമില്ല. അതാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം, മനസ്സിലായില്ലേ? വലവ് അല്ലാഹു ഖുർആനന അജമിയൻ, നാം ഇതിനെ ഒരു അജമിയായ ഖുർആൻ ആക്കിയിരുന്നുവെങ്കിൽ അവർക്കെന്തു പറയാം? ലഖാലു ലൗലാ ഫുസ്സിലത് ആയാതു അജമി വ അറബി, ഇത് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ വ്യക്തമാക്കി വിവരിച്ചുകൂടെ. അജമിയായ നബിയും അറബിയായ നബിയും അജമിയായ ഖുർആനുമോ എന്നവർക്ക് പറയാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അജമിക്ക് മറ്റൊരു അർത്ഥമുണ്ട്, മനസ്സിലാകാത്ത സ്പഷ്ടമല്ലാത്ത ഭാഷാശുദ്ധിയില്ലാത്ത കാര്യത്തിനും അജമി എന്ന്, അജമി അജമി എന്നീ രണ്ട് വാക്കുകൾ ഈ അർത്ഥത്തിൽ പ്രയോഗിക്കും. അജമി, മറ്റൊന്ന് ആ അജമി. എന്നാൽ അള്ളാഹു ഈ ഖുർആൻ അറബിയിലാക്കിയിരിക്കുന്നു, അതുമായി നിയോഗിക്കപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയാണ്. ഈ ഖുർആൻ അത് വിശ്വസിക്കുന്നവർക്ക് സന്മാർഗവും ശമനവുമാണ്. എന്നാൽ അതിൽ വിശ്വസിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരത് യഥാർത്ഥ രൂപത്തിൽ കേൾക്കുകയില്ല, അവരതുകൊണ്ട് സന്മാർഗം കാണുകയുമില്ല. അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു മുദ്ര വച്ചിരിക്കുന്നു, അവരുടെ കണ്ണുകൾക്ക് മേൽമൂടിയുണ്ട്, അവരുടെ കാത് സത്യം കേൾക്കാൻ സാധിക്കാത്ത രൂപത്തിലാണ്. അവരത് ഗ്രഹിക്കുന്നില്ല. വിദൂരത്ത് നിന്ന് അവരോട് വിളിച്ചു പറയുന്നവരെ പോലെയാണ്, അതിനോട് പ്രതികരിക്കുന്നത് പോലെയാണ് അവരുടെ പ്രതികരണം. അഥവാ അവർ അത് മനസ്സിലാക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. മറിച്ച് മുഅ്മിനുകൾ ഇതിൽ നിന്ന് സന്മാർഗം ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് അവരുടെ മനസ്സിന്റെയും അവരുടെ ശരീരത്തിന്റെയും രോഗങ്ങൾക്ക് ശിഫ ഇതിലുണ്ട്. മനസ്സിന്റെ രോഗങ്ങൾക്ക് ശിഫ ആണ്, മനസ്സിലെ സംശയങ്ങൾക്കും അതുപോലെ വിവരമില്ലായ്മക്കും ഇതിൽ മരുന്നുണ്ട്. അതുപോലെ ശരീരത്തിന്റെ രോഗങ്ങൾക്ക് ഇതിൽ ശിഫ ഉണ്ട്. ഇതുകൊണ്ട് ശിഫ ലഭിക്കുമെന്ന ഉറച്ച ബോധ്യത്തോടെ ഈ ഖുർആൻ പാരായണം ചെയ്യുകയും അതുകൊണ്ട് ചികിത്സിക്കുകയും ചെയ്താൽ ഒരാൾക്ക് ശമനം ലഭിക്കും. ഖുർആൻ കൊണ്ട് ചികിത്സിക്കുന്നതിന്റെ രൂപമാണ് ഖുർആൻ ഊതി കയ്യിലൂതി തടവുക എന്ന്. ഖുർആൻ പാരായണം ചെയ്ത് കയ്യിലൂതി തടവുക എന്നത് ഖുർആൻ കൊണ്ട് ചികിത്സിക്കുന്ന രൂപമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ള, ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള രൂപമാണ്. അതിലുറച്ചു വിശ്വസിച്ചുകൊണ്ട് അള്ളാഹു ശിഫ നൽകും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഖുർആൻ കൊണ്ട് ചികിത്സിക്കുക എന്നത് അള്ളാഹു അത് മുഖേന ശമനം നൽകുന്നതാണ്. മനസ്സിലായില്ലേ? അള്ളാഹു ഏത് രോഗത്തിനും മരുന്നിറക്കിയിട്ടുണ്ട്. ആ മരുന്നുകൾ കൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ അനുവാദമുണ്ട്. ബാക്കിയുള്ള മനുഷ്യൻ നോക്കി കണ്ടുപിടിച്ചിട്ടുള്ള അള്ളാഹു അവന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള വിജ്ഞാനീയങ്ങളാണത്, അതുകൊണ്ട് ചികിത്സിക്കാം. എന്നാൽ ഖുർആൻ കൊണ്ടുള്ള ശിഫ അതിൻ്റെ എല്ലാം മുകളിലാണ്. ഖുർആൻ കൊണ്ടുള്ള ശിഫ അതിൻ്റെ എല്ലാം മുകളിലാണുള്ളത്. അള്ളാഹു ഖുർആൻ നമ്മുടെ എല്ലാവിധ രോഗങ്ങൾക്കുമുള്ള ശിഫ ആക്കി തീർക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി. نبينا محمد وآله وصحبه أجمعين. سبحانك اللهم بحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.